നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം. കൂടുതൽ പരിപാടികൾ കേൾക്കാൻ sbs.com.au/മലയാളം സന്ദർശിക്കുക.
ഒരു കൂട്ടം സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ ഒത്തുചേർന്നാൽ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികൾക്ക് വെല്ലുവിളി ഉയർത്താൻ കഴിയുമോ? ഓസ്ട്രേലിയയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കണ്ടത് അത്തരമൊരു കാഴ്ചയാണ്. രാജ്യം ഭരിച്ചിരുന്ന പാർട്ടിക്ക് നിരവധി സീറ്റുകൾ നഷ്ടമാകാൻ കാരണമായ ടീൽസ് എന്ന സ്വതന്ത്ര കൂട്ടായ്മയെക്കുറിച്ചാണ് ഇത്തവണ നമ്മൾ SBS മലയാളത്തിൽ നോക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ചരിത്രവും നയങ്ങളുമെല്ലാം SBS മലയാളം പരിചയപ്പെടുത്തുന്നുണ്ട്. അതിൽ ഇന്ന് പറയുന്നത് ഒരു പാർട്ടിയെക്കുറിച്ചല്ല, മറിച്ച് ഒരു പാർട്ടി പോലെ ഒന്നിച്ചു നിന്ന് പ്രമുഖ പാർട്ടികളെ എതിർക്കുന്ന സ്വതന്ത്രരെക്കുറിച്ചാണ്. ടീൽസ് സ്വതന്ത്രർ. ദ ടീൽസ്. എന്താണ് ടീൽസ്? പലർക്കും അറിയാമായിരിക്കും ഒരു നിറമാണ് ടീൽ എന്ന് പറയുന്നത് എന്ന്. പച്ചയും നീലയും കലർന്ന നിറം. യുറേഷ്യൻ ടീൽ എന്ന താറാവ് വർഗത്തിൽപ്പെട്ട ഒരു പക്ഷിയുടെ നിറത്തിൽ നിന്നാണ് ഈ പേര് വന്നത്. എന്തുകൊണ്ട് ടീൽ സ്വതന്ത്രർ ആ പേരിൽ അറിയപ്പെടുന്നു എന്ന് പറയുന്നതിന് മുൻപ് ആരാണ് ടീൽ എന്ന് നോക്കാം. ടീൽ സ്വതന്ത്രർ എന്ന് കേൾക്കുമ്പോൾ വ്യക്തമാകുന്നത് പോലെ അവർ ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല, മറിച്ച് പ്രമുഖ പാർട്ടികൾക്ക് ബദൽ എന്ന നിലയിൽ ഉയർന്നു വന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥികളുടെ ഒരു കൂട്ടായ്മയാണ്. ഓസ്ട്രേലിയൻ പാർലമെന്റിൽ സ്വതന്ത്ര MPമാർ പുതിയ പ്രതിഭാസമൊന്നുമല്ല. കൃത്യമായി പറഞ്ഞാൽ 1901 ആദ്യ ഫെഡറൽ തെരഞ്ഞെടുപ്പ് മുതൽ തന്നെ പാർലമെന്റിൽ സ്വതന്ത്രരുണ്ട്. വടക്കൻ ക്വീൻസ്ലാൻഡിലെ കാപ്രിക്കോണിയ സീറ്റിൽ നിന്ന് ജയിച്ച അലക്സാണ്ടർ പാറ്റേഴ്സൺ ആയിരുന്നു ആദ്യ സ്വതന്ത്ര MP. എന്നാൽ 2019 ടീൽ എന്ന പേരിൽ ആദ്യമായി ഒരു വിജയമുണ്ടാകുന്നത്. സിഡ്നിയിലെ വോരിംഗ സീറ്റിൽ മുൻ പ്രധാനമന്ത്രി ടോണി അബട്ടിനെ അട്ടിമറിച്ച് സാലി സ്റ്റെഗാൽ എന്ന സ്വതന്ത്ര MP പാർലമെന്റിലെത്തി. തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ ഒരു കൂട്ടം ടീൽ സ്ഥാനാർത്ഥികൾ മത്സരത്തിലേക്കും വിജയത്തിലേക്കും എത്തുന്നതിന്റെ തുടക്കമായിരുന്നു അത്. വ്യക്തമായ നയമായിരുന്നു അവരുടേത്. ലിബറൽ പാർട്ടി കൈവശം വച്ചിരിക്കുന്ന സീറ്റുകളിൽ അവരെ എതിർത്ത് സ്ത്രീകൾ മത്സരിക്കുക. പ്രാദേശിക സമൂഹത്തിൽ പരിചിതരും സ്വീകാര്യതയുള്ളവരുമായ സ്ത്രീകളാണ് സ്ഥാനാർത്ഥികളായി എത്തുന്നത്. ലിബറൽ പാർട്ടി പിന്തുടരുന്ന യാഥാസ്ഥിതിക സാമ്പത്തിക നയങ്ങളും ഗ്രീൻസ് പാർട്ടി പിന്തുടരുന്ന പരിസ്ഥിതി നയങ്ങളും ഒരുമിച്ച് മുന്നോട്ട് വയ്ക്കുക. അതായത് ലിബറലിന്റെ നീലയും ഗ്രീൻസിന്റെ പച്ചയും ചേർന്ന് ടീൽ നിറം രൂപീകരിക്കുക.
In my community of North Sydney, a group of people had gathered around a dinner table. They were unknown to each other, you know, prior to that first dinner, really. They knew each other loosely. But they had a conversation which was kind of driven by the idea of could we have what Warringah has at the moment.
2022 നോർത്ത് സിഡ്നിയിൽ വിജയിച്ച ടീൽ സ്ഥാനാർത്ഥി കൈലി ടിംഗാണ് ഇത്. കാലാവസ്ഥാ വ്യതിയാനത്തോടുള്ള നിഷേധവും സ്ത്രീകളോടുള്ള മോശം സമീപനവുമെല്ലാം 2019 തെരഞ്ഞെടുപ്പിൽ ലിബറൽ പാർട്ടിക്ക് എതിരായും ടീൽ സ്ഥാനാർത്ഥികൾക്ക് അനുകൂലമായും ജനവികാരം ഉണ്ടാക്കിയെന്ന് കൈലിറ്റിംഗ് പറയുന്നു.
We'd had the era of government from 2019 through to there, which was dominated by a number of themes that were incredibly concerning to a number of Australian citizens, whether that was inaction around climate change. We had an appalling track record in this place of the treatment of women, so there was a real problem in terms of gender representation in this building, and that was translating into behaviour on the ground. And we had a real issue with integrity in politics. Pork barrelling was running rife. And there was a real sense that because this was a system dominated by two major parties, there was a lack of sensibility in this building.
ഓസ്ട്രേലിയൻ തെരഞ്ഞെടുപ്പ് നിയമങ്ങൾ പ്രകാരം ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി ചട്ടക്കൂടൊന്നും ടീലിനില്ല. സമാനമായി ചിന്തിക്കുന്ന ഒരു കൂട്ടം സ്വതന്ത്രർ അത്രമാത്രം. ഇതിൽ എല്ലാവരും ടീൽ നിറത്തിലല്ല മത്സരിക്കുന്നത്. എന്നാൽ ഭൂരിഭാഗം പേർക്കും ക്ലൈമറ്റ് 200 എന്ന ഗ്രൂപ്പിൽ നിന്ന് ധനസഹായം ലഭിക്കുന്നുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം നേരിടാൻ ശാസ്ത്രീയമായ മാർഗങ്ങൾ തേടണമെന്നും രാഷ്ട്രീയത്തിൽ സത്യസന്ധത തിരികെ കൊണ്ടുവരണമെന്നും വാദിക്കുന്ന ഗ്രൂപ്പാണ് ക്ലൈമറ്റ് 200. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ടീൽ സ്ഥാനാർത്ഥികളുടെ വിജയത്തിൽ ക്ലൈമറ്റ് 200 ഫണ്ടിംഗ് നിർണായക ഘടകമായിരുന്നുവെന്ന് ഓസ്ട്രേലിയൻ നാഷണൽ യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർ ജിൽ ഷെപ്പേർഡ് പറയുന്നു.
Australian billionaire family, and he was worried that the two major parties were neglecting climate change. So he put some of his own resources and, you know, leveraged resources of people that he knows and people in the community who were similarly worried about the lack of attention on climate change to fund candidates who they thought would be successful or could be successful. It still felt like a fairly, you know, low probability thing when they set out in early 2022.
തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങിയപ്പോൾ അവരുടെ സാധ്യതകൾ തുലോം നിസ്സാരമായിരുന്നുവെങ്കിലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ സ്ഥിതി മാറി.
A teal wave washing away two ministers in Melbourne.
A teal and green wave has swept right across the country.
It's a wave of teal.
ജനപ്രതിനിധി സഭയിലേക്ക് 8 ടീൽ സ്വതന്ത്രരാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. ചിട്ടയായ പ്രവർത്തനങ്ങളായിരുന്നു ഈ സ്വതന്ത്രരുടെ സംഘം നടത്തിയതെന്ന് ഡോക്ടർ ഷെപ്പേർഡ് ചൂണ്ടിക്കാട്ടുന്നു.
What was different in 2021 and 2022 was that it was much more organized. So if you think about you're running a campaign in one part of Melbourne, if you can share resources with someone doing the same in one part of Sydney and then someone else doing it in Western Victoria, you have economies of scale that just make campaigning easier.
എന്നാൽ ഒരു പൊതുനയമോ പ്രവർത്തന രീതിയോ തയ്യാറാക്കിയായിരുന്നില്ല ഇത്തരം ഏകോപനവും ഒരുമിച്ചുള്ള പ്രവർത്തനവുമെന്നാണ് കൈലീറ്റിംഗ് പറയുന്നത്. തീർത്തും അനൗപചാരികമായ സഹകരണമായിരുന്നു.
People who were involved in the campaigns themselves sharing information across borders, kind of saying, hey, we just did this and it worked really, really well. You might want to consider it. Or, you know, somebody else kind of saying, hey, heads up, we've just experienced an attack like this in our electorate. You might want to be prepared for that.
2025-ലെ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ സ്ഥിതി വ്യത്യസ്തമാണ്. കമ്മ്യൂണിറ്റി ഇൻഡിപെൻഡന്റ് പ്രൊജക്ട് എന്ന പേരിൽ ഒരു ചട്ടക്കൂട് തന്നെ ഇപ്പോഴുണ്ട്. ക്ലൈമറ്റ് 200 കൂടെ പിന്തുണയോടെ 35 സ്ഥാനാർത്ഥികളാണ് വിവിധ സംസ്ഥാനങ്ങളിലും ടെറിട്ടറികളുമായി മത്സരരംഗത്തുള്ളത്.
They have been working with people in communities right across this country for the last 3 years trying to upskill them on how if they wanted to run a community independent they could get out of the blocks faster and they could learn from all the mistakes we made in 2022. So I do think we've entered another stage of this movement.
ലിബറൽ സീറ്റുകളാണ് ടീലുകൾ ലക്ഷ്യം വെക്കുന്നതെങ്കിലും അവർ പിടിക്കുന്ന വോട്ടുകൾ ലിബറലിന്റേത് മാത്രമാകില്ല എന്നാണ് ഡോക്ടർ ഷെപ്പേർഡ് പറയുന്നത്. ലേബറിലെയും മറ്റു പാർട്ടികളിലെയുമെല്ലാം നിരാശാ വോട്ടുകൾ ടീൽ നിറം പോകാറുണ്ട്.
The teals represent that part of the Liberal Party that feels unrepresented under someone like Peter Dutton. What is really interesting about the teals though is that their votes didn't necessarily come from unhappy Liberal voters. It seems like their votes have come from Labor Party voters who also aren't that thrilled about Labor and were happy to have a third option to vote for because they didn't really want to hold their nose and vote for the Liberal Party. But voting for someone in between, that feels okay.
ഇതവണ കുറഞ്ഞത് 4 ലേബർ സീറ്റുകളിലെങ്കിലും ടീലുകൾ ഭീഷണി ഉയർത്തുകയും ചെയ്യുന്നു. വിജയിച്ച ശേഷം എത്രത്തോളം മാറ്റമുണ്ടാക്കാൻ അഥവാ ഓസ്ട്രേലിയയിൽ എന്തൊക്കെ നയങ്ങൾ കൊണ്ടുവരാൻ ടീലുകൾക്ക് കഴിയുന്നുണ്ട്? ഡോക്ടർ ഷെപ്പേർഡ് പറയുന്നത് ഇതാണ്.
These are independents who know how to get issues on the national agenda and politics isn't just about running government or just about being the opposition. It's about talking on the floor of parliament. It's about getting in the news every night. It's about shifting the national conversation in a direction that feels more in line with public opinion. And here the teals have been remarkably successful. Now, if we ask to point to policy successes, that's a lot more difficult. The government has not been massively willing to negotiate with the independents on much because they don't have to. But in terms of taking some attention away from Labor and Liberal, they've had remarkable success.
രാജ്യം ഒരു തൂക്ക് പാർലമെന്റിലേക്ക് പോകുമെന്നാണ് ഭൂരിഭാഗം പ്രവചനങ്ങളും സൂചിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ടീലുകൾക്ക് ഇത്തവണ പ്രാധാന്യം ഇനിയും കൂടാം. ടീലുകളുമായി ധാരണയുണ്ടാക്കാൻ പ്രമുഖ പാർട്ടികൾ നിർബന്ധിതരാകാം. അങ്ങനെ വന്നാൽ ഓസ്ട്രേലിയൻ രാഷ്ട്രീയത്തിൽ നീലയ്ക്കും ചുമപ്പിനും പച്ചയ്ക്കും പുറമേ ടീൽ നിറത്തിനും സ്ഥാനം സ്ഥായിയാകാം. ഓസ്ട്രേലിയൻ രാഷ്ട്രീയ പാർട്ടികളെ പരിചയപ്പെടുത്തുന്ന ഈ പരമ്പരയിൽ ടീൽ എന്ന സ്വതന്ത്ര കൂട്ടായ്മയെക്കുറിച്ചാണ് നമ്മൾ ഇതുവരെ കേട്ടത്. ഓസ്ട്രേലിയൻ തെരഞ്ഞെടുപ്പ് രംഗത്തുനിന്നുള്ള കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമെല്ലാം നിങ്ങൾക്ക് SBS മലയാളത്തിൽ കേൾക്കാൻ കഴിയും. അതിനായി SBS മലയാളത്തിന്റെ പോഡ്കാസ്റ്റുകൾ പിന്തുടരുക. നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന എവിടെയും അവ ലഭിക്കും, അല്ലെങ്കിൽ SBS ഓഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഈ പോഡ്കാസ്റ്റ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഡിജു ശിവദാസ്.
ലൈക്ക്, ഷെയർ, കോമെന്റ്. SBS മലയാളം ഫേസ്ബുക്ക് പേജ്.